രക്ഷപ്പെടുകയുമില്ല. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയ അവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാകുന്നവരുണ്ട്. ഇതാണ് അവരുടെ നേട്ടം. ഞാൻ വിശ്രമം കണ്ടെത്തി, എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്ന് അവൻ പറയുന്നു. എല്ലാം വിടിഞ്ഞ് ലോകം വിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക, വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. ഭാവിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്ത് ആപത്ത് വരാനാണ് എന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു, കഷ്ടതയിൽ ഐശ്വര്യവും. മൃത്യുദിനത്തിലും പ്രവർത്തിക്കാത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു. ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവർത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി. രക്തച്ചൊരിച്ചിലിന് അവസരം പാർത്തിരിക്കുകയാണ് പാപി. നീചനെ സൂക്ഷിക്കുക, അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. അവൻ നിന്റെ മേൽമായാത്ത കറ പുരട്ടും. അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭവനത്തിൽ നീ അന്യനായിത്തീരും. അർഹത നോക്കി വേണം ദയ കാണിക്കാൻ, അതിന് ഫലമുണ്ടാകും. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. തിന്മയിൽ മുഴുകുന്നവനും ശിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല. ദൈവഭക്തന് നൽകുക, പാപിയെ സഹായിക്കരുത്. എളിയവന് നന്മ ചെയ്യുക, എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത്. അവന് ഭക്ഷണം കൊടുക്കുകയും വരുത്. അവൻ നിന്നെ കീഴടക്കും. നന്മയ്ക്ക് പകരം ഇരട്ട് ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക. അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ സഹായിക്കുക, പാപിയേരുത്. ഐശ്വര്യത്തിൽ സ്നേഹത്തിനെ അറിയാൻ സാധിക്കുകയില്ല. കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയുമില്ല. ഒരുവന് ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു. കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അവൻ അതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക. ഓട്ടുകണ്ണാടി തുടച്ചു മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക. എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും. അവനെ അടുത്തിരുത്തരുത്. അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും. നിന്റെ വലത്തുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത്. അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും. അപ്പോൾ എന്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങൾ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. അവൻ നിന്നോടുത്ത് കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും. ശത്രുവും മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന. അവൻ കണ്ണീരൊഴുക്കിയാലും അവസരം വരുമ്പോൾ ശമിക്കാത്ത രക്തദാഹം ഉണരും. നിനക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും. സഹായം നടിച്ചുകൊണ്ട് കുതികാലിൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും. അപ്പോൾ അവൻ തലകുലുക്കി കൈയടിച്ച് അടക്കം പറഞ്ഞ് തന്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും. കീഴ് തൊട്ടാൽ കറവറ്റും. അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെയാകും. ശക്തിക്കതീതമായ ഭാരമെടുക്കരുത്. നിന്നേക്കാൾ ശക്തനും ധനികനുമായ ഒരുവനുമായി ഇടപഴകരുത്. മൺകലത്തിന് ഇരുമ്പ് പാത്രവുമായി ഒത്തി പോകാൻ കഴിയുമോ? മൺകലം അതിൽ തട്ടി തകരുകയില്ലേ? ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല നിന്ദിക്കുകയോട് ചെയ്യുന്നു. പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ, ക്ഷമായാചനവും ചെയ്യണം. നിന്നെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും. എന്നാൽ നിനക്ക് ആവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും. നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും. കൂസലില്ലാതെ നിന്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും. നിന്നെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും. നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ പ്രതീക്ഷ ഉണർത്തും. കാരുണ്യപൂർവമായ സ്വരത്തിൽ നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കും. സൽക്കാരം കൊണ്ട് അവൻ നിന്നെ ലജ്ജിപ്പിക്കും. പ്രതിസൽക്കാരം കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനാകും. അപ്പോൾ അവൻ നിന്നെ അവഹേളിക്കും. നിന്നെ പുറന്തള്ളുകയും തലകുലുക്കി രസിക്കുകയും ചെയ്യും. വഞ്ചിക്കപ്പെടാതിരിക്കാനും പോഷത്വം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക. അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും. തള്ളിക്കയറരുത്, പിന്തള്ളപ്പെടും. വളരെ അകന്നു നിൽക്കരുത്, വിസ്മരിക്കപ്പെടും. അവരോട് സമത്വഭാവത്തിൽ വർത്തിക്കരുത്. അവന്റെ വാചാലത കണ്ട് ഭ്രമിക്കുകയും അരുത്. അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് അവൻ ചെയ്യുന്നത്. രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദയനാണ്. ദ്രോഹിക്കാനോ തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല. രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക. നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട്. ഓരോ ജീവിയും സ്വവർഗത്തെ സ്നേഹിക്കുന്നു, മനുഷ്യൻ അയൽക്കാരനെയും. ജീവികളെല്ലാം സ്വവർഗത്തിൽ ഇണങ്ങി നിൽക്കുന്നു. മനുഷ്യൻ തന്റെ തരത്തിൽപ്പെട്ടവനോടും ചെന്നായിക്ക് കുഞ്ഞാടിനോട് എന്ത് ചങ്ങാത്തം. പാപിക്കും ദൈവഭക്തനോട് അതിലേറെയില്ല. കഴുതപ്പുലിക്കും നായ്ക്കും ഇടയിൽ എന്ത് സമാധാനം. ദരിദ്രനും ധനികനും തമ്മിലും അങ്ങനെ തന്നെ. കാട്ടുകഴുതകൾ സിംഹങ്ങൾക്ക് ഇര, പാവപ്പെട്ടവർ ധനവാന്മാർക്കും. അഹങ്കാരി വിനയം വെറുക്കുന്നു, ധനവാൻ ദരിദ്രനെയും. ധനവാൻ കാലിടറിയാൽ സ്നേഹിതന്മാർ താങ്ങും. പാവപ്പെട്ടവർ വഴുതിയാൽ കൂട്ടുകാർ അവനെ തള്ളിയിടും. ധനികന് കാൽ വിഴിച്ചാൽ വളരെ പേർ സഹായിക്കും. അവൻ പറയുന്നത് അനുചിതമായാലും അവർ ന്യായീകരിക്കും. എളിയവൻ വീണാൽ അവർ അവനെ ശകാരിക്കും. അവൻ ബുദ്ധിപൂർവ്വം സംസാരിച്ചാൽ അവർ ഗവനിക്കുകയില്ല. ധനവാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും നിശബ്ദരായിരിക്കും. മാനം മുട്ടെ പുകഴ്ത്തും. ദരിദ്രൻ സംസാരിക്കുമ്പോൾ ഇവൻ ആര് എന്ന് അവർ ചോദിക്കും. അവന് കാലിടേറിയാൽ അവർ അവനെ തള്ളിയിടും. പാപവിമുക്തമെങ്കിൽ സമ്പത്ത് നല്ലതു തന്നെ. ദൈവഭയമില്ലാത്തവന്റെ ദൃഷ്ടിയിൽ ദാരിദ്ര്യം തിന്മയാണ്. ഹൃദയത്തിലെ നന്മയും തിന്മയും അനുസരിച്ച് മുഖഭാവത്തിൽ മാറ്റം വരും. പ്രസന്നവദന ഹൃദയ ആഴമേറിയ ചിന്തയിൽ നിന്നാണ് സുഭാഷിതങ്ങൾ രൂപം കൊള്ളുക. വാക്കിൽ പിഴയ്ക്കാത്തവൻ അനുഗ്രഹീതൻ. അവന് പാപത്തെ പ്രതി ദുഃഖിക്കേണ്ടി വരികയുമില്ല. മനസാക്ഷി കുറ്റപ്പെടുത്താത്തവനും പ്രത്യാശ കൈവടിയാത്തവനും ഭാഗ്യവാൻ. ലുബ്ധൻ സമ്പത്ത് അർഹിക്കുന്നില്ല. അസൂയാലുവിന് സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം. സ്വന്തം കാര്യത്തിൽ പിച്ചുക്ക് കാണിക്കുന്നവന്റെ സമ്പത്ത് അന്യർക്കു പോകും. അവർ അതുകൊണ്ട് ആഡംബരപൂർവ്വം ജീവിക്കും. തന്നോട് തന്നെ പിച്ചുക്ക് കാണിക്കുന്നവൻ ആരോടെങ്കിലും ഔദാര്യം കാണിക്കുമോ? അവൻ സ്വന്തം സമ്പത്ത് ആസ്വദിക്കുകയില്ല. സ്വന്തം കാര്യത്തിൽ അല്പത്വം കാണിക്കുന്നതിനേക്കാൾ അല്പനായി ആരുമില്ല. അവനുള്ള ശിക്ഷയും അത് തന്നെ. അവൻ നന്മ ചെയ്യുന്നെങ്കിൽ അത് അറിയാതെയാണ്. അവസാനം അവൻ തന്റെ അല്പത്വം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. അസൂയാലുവിന്റെ കണ്ണ് കുടിലമാണ്. അവൻ മറ്റുള്ളവരെ വണിച്ച് മുഖം തിരിച്ചു കളയുന്നു. അത്യാഗ്രഹിയുടെ കണ്ണ് തന്റെ ഓഹരി കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല. ദുരാഗ്രഹം കൊണ്ടുള്ള അനീതി ആത്മാവിനെ ശുഷ്കമാക്കുന്നു. ലുപ്തന്റെ കണ്ണ് അപ്പത്തെ വെറുക്കുന്നു. അവന്റെ ഭക്ഷണമേ ചിലത് കാണുകയില്ല. മകനെ കഴിവിനൊത്ത് ചെലവ് ചെയ്തുകൊള്ളുക. കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക. മരണം വിദൂരമല്ലെന്ന് ഓർക്കുക. പാതാളത്തിൽ പ്രവേശിക്കേണ്ട സമയം നിനക്ക് അജ്ഞാതമാണ്. മരിക്കുന്നതിന് മുമ്പ് സ്നേഹിതന് നന്മ ചെയ്യുക. ആവുന്നത്ര ഉദാരമായി അവനോട് പെരുമാറുക. ഇന്നിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിനക്ക് അർഹമായ സന്തോഷത്തിന്റെ ഓഹരി വേണ്ടെന്ന് വയ്ക്കരുത്. നിന്റെ പ്രയത്നത്തിന്റെ ഫലം മറ്റുള്ളവർക്ക് വിട്ടിട്ടു പോവുകയും നീ അധ്വാനിച്ച് സമ്പാദിച്ചവ അവർ പങ്കിട്ടിടുകയും ചെയ്യുകയില്ലേ? കൊണ്ടും കൊടുത്തും ജീവിതം ആസ്വദിക്കുക. പാതാളത്തിൽ സുഖം അനുഭവിക്കാൻ കഴിയുകയില്ല. ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ നീ മരിക്കണമെന്നാണ് ആദിയിലേയുള്ള നിയമം. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യന്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും അവയുണ്ടാക്കിയ മനുഷ്യരും. ദൈവമേ സ്തുതി അങ്ങേക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദിവിലേക്കന്നെ ആമീൻ. ത്രിയേക ദൈവത്തിന്റെ തന്നെതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. അനുഗ്രഹീതമായ സുബോറോ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ വിശ്വാസ സമൂഹത്തെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് ജീവനും ചൈതന്യവും നൽകി ഇതിനെ നയിക്കുന്ന ഹിരണ്യ തിരുമേനിയെ വളരെ സന്തോഷത്തോടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുടങ്ങാതെ ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അനുഗ്രഹകരമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കാളികളാകുന്ന എല്ലാ വിശ്വാസികളെയും വളരെ സന്തോഷത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാഠപുസ്തകത്തിലെ സുവിശേഷ ഗീതങ്ങൾ 302 ഗീതം. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ട നഷ്ട ശോധനകൾ മാറിപ്പോയിടും എന്നുള്ളതായ ഗീതം നമുക്ക് ചേർന്ന് പാടാം. 302 സുവിശേഷ ഗീതങ്ങൾ 302. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ട നഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിന്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമീൻ. കർത്താവേ വേഗം വരണേ. ആമീൻ. കർത്താവേ നിൻ രാജ്യം വരണേ. ആമീൻ. കർത്താവേ വേഗം വരണേ. ആമേൻ. കർത്താവേ നിൻ രാജ്യം വരണേ. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ കഷ്ട നഷ്ട ശോധനകൾ മാറിപ്പോയിടും. കർത്താവിൻ്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമീൻ. കർത്താവേ വേഗം വരണേ. ആമീൻ. കർത്താവേ നിൻ രാജ്യം വരണേ. ആമീൻ. കർത്താവേ വേഗം വരണേ. ആമീൻ. കർത്താവേ നിൻ രാജ്യം വരണേ. കൂടാരമാകും ഭൗമഭവനം കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്കായി. കൂടാരമാകും വാനം കൂടുവിട്ടു പറന്നു പോകും. കൈപ്പണിയല്ലാത്ത നിത്യഭവനം കർത്താവ് ഒരുക്കുന്നു നമുക്ക്. ആമേൻ കർത്താവേ, വേഗം വരണേ.
ആമേൻ
കർത്താവേ, നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ, വേഗം വരണേ.
ആമേൻ
കർത്താവേ,
നിൻ രാജ്യം
വരണേ. കുഞ്ഞാട്ടിൻ കല്യാണമടുത്തു വല്ലോ,
കാത്തിരിക്കുന്ന
വിശുദ്ധരേ. കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോട് കൂടെ പോകുന്ന കുഞ്ഞാട്ടിൻ കല്യാണമടുത്തു വല്ലോ, കാത്തിരിക്കുന്ന വിശുദ്ധരേ. കർത്താവിൻ ഗംഭീരനാദം കേൾക്കുമ്പോൾ കർത്തനോട് കൂടെ പോകുന്ന ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ആമേൻ
കർത്താവേ,
വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. കാലം കഴിയും മഴയും കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ്യുഗം
പേടുമ്പോൾ
കാണും തിരുമുഖം നിത്യമായി. കാലം കഴിയും ഈ ലോകമഴിയും കാണുന്നതെല്ലാം മാറിപ്പോയിടും. കർത്താവിൻ യുഗം വെളിപ്പെടുമ്പോൾ കാണും തിരുമുഖം നിത്യമായി. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. കർത്താവിൻ വരവിൽ നമ്മെ എടുത്തിടുമ്പോൾ
മാറിപ്പോയിടും.
കർത്താവിൻ്റെ കരമന്നു തുടച്ചിടുമ്പോൾ കണ്ണുനീരും വേദനയും തീർന്നു പോയിടും. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ. ആമേൻ കർത്താവേ, വേഗം വരണേ. ആമേൻ കർത്താവേ, നിൻ രാജ്യം വരണേ.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും സ്തുതി ആദിമുതലേക്കും തന്നെ. ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദേവതമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ
നാമത്തിൽ അന്നനും ഒരുവാനിക്കും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ബലവാനെ നീ പരിശുദ്ധനാകുന്നു. കാരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കണ്ണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
യശുദാവേ നിനക്ക് സ്തുതി. ആവികളാടിയാരോട് കണ്ണി നമസ്യ രാജാവേ നിനക്ക് സ്തുതി. ബാറക്കിമോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നിതരുന്നാം പരിശുദ്ധാപ്രണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് അറിയണമേ, ഞങ്ങളുടെക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പുണ്യോദിഷ്ടങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിനിലൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു, നിന്റെ തിരുവലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ജന്മണ സമയത്തും ദൈവതമ്പുരാനെ വേഴ്ച കൊള്ളണമേ. ആമീൻ. വറയ്ക്കുമോർ കാരുണ്യവാനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്ന ദൈവമായ കർത്താവേ, ഭയഭക്തിയോടെ നിന്റെ സന്നദ്ധിയിൽ നിൽക്കുവാനും പ്രകാശത്തോടും വിശുദ്ധിയോടും കൂടെ നിനക്ക് ശുശ്രൂഷിപ്പാനും നിന്റെ നല്ല ഇഷ്ടം തിരുവിഷ്ടപ്രകാരം നിന്നെ പ്രസാദിപ്പിപ്പാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, എന്നേക്കും ഞങ്ങളുടെ ആയുഷ്കാലമെല്ലാം നിന്റെ സന്നദ്ധിയിൽ നിന്ന് കൃപയും കരുണയും ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, നീ കുറ്റങ്ങളെ പരിഹരിക്കുന്നവനും പാപങ്ങളെ മോചിക്കുന്നവനും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നവനും പാപികളുടെ മനസ്സുതിരിവിൽ സന്തോഷിക്കുന്നവനുമാകുന്നുവല്ലോ. വിളിപ്പീൻ ഞാൻ വിളി കേൾക്കുമെന്നും മുട്ടുവീൻ ഞാൻ തുറന്നു തരുമെന്നും അന്വേഷിപ്പീൻ കണ്ടെത്തുമെന്നും നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആകയാൽ കർത്താവേ, ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അകൃത്യം ചെയ്യുന്നവർക്ക് നീ മോചനം കൊടുക്കണമേ, കുറ്റക്കാർക്ക് പരിഹാരം കൊടുക്കണമേ, അന്യായക്കാരെ നീതിയുള്ളവരാക്കി തീർക്കണമേ, പാപികളോട് കരുണ ചെയ്യണമേ, ചിതറിപ്പോയിരിക്കുന്നവരെ കൂട്ടിച്ചേർക്കണമേ, ദൂരസ്ഥരെ വിളിച്ചു വരുത്തണമേ, വഴിതെറ്റിപ്പോയവരെ തിരികെ കൊണ്ടുവരണമേ, അശുദ്ധരെ ശുദ്ധീകരിക്കണമേ, ധിക്കാരികളെ പരിഭാഗപ്പെടുത്തണമേ, ഞെരുക്കത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, രോഗികളെ സുഖപ്പെടുത്തണമേ, മുറിവേറ്റിരിക്കുന്നവർക്ക് മരുന്ന് ചെയ്യണമേ, ബലഹീനരെ ബലപ്പെടുത്തണമേ, ഹൃദയവേദനയിലും മനോവ്യസനത്തിലും ഇരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമേ, അനാഥരുടെ സങ്കടം കേൾക്കണമേ, വിധവകളെ പുലർത്തണമേ, അനുതാപികളിൽ സന്തോഷിക്കണമേ, നീതിമാന്മാരോടുകൂടെ വസിക്കണമേ, ശുദ്ധിമാന്മാർക്ക് കൂട്ടായിരിക്കണമേ, ബ്രഹ്മചാരികളെ പൂർണരാക്കണമേ, നോമ്പുകാരെ കിരീടം ധരിപ്പിക്കണമേ, ശാന്തതയുള്ളവരിൽ വസിക്കണമേ, താഴ്മയുള്ളവരോടുകൂടെ ഇരിക്കണമേ, ദേവാന്മാരിൽ പാർക്കണമേ, കലഹങ്ങളെ ഒതുക്കണമേ, വഴക്കുകളെ നീക്കണമേ, യുദ്ധങ്ങളെ അടക്കണമേ, തർക്കങ്ങളെ നീക്കിക്കളയണമേ, ചണ്ടകളെ ഇല്ലായ്മ ചെയ്യണമേ, നിന്റെ വിശുദ്ധ സഭയെ ഉയർത്തണമേ, അതിന്റെ പ്രജകൾക്ക് സമാധാനം വർദ്ധിപ്പിക്കണമേ, എല്ലാ സ്ഥലത്തും അതിനെ ഉയർത്തണമേ, എല്ലാ ഭാഗങ്ങളിലും അതിന്റെ ഭിത്തികളെ ഉറപ്പിക്കണമേ, അതിന്റെ ആചാര്യന്മാരെ ബഹുമാനിക്കണമേ, അതിലെ ശുശ്രൂഷകന്മാരെ ശോഭിപ്പിക്കണമേ, അതിലെ വായനക്കാരെ തിരിച്ചറിവുള്ളവരാക്കണമേ, അതിലെ മൽപ്പാന്മാരെ ജ്ഞാനമുള്ളവരാക്കണമേ, അതിൽ നിന്ന് വേദവിരീതങ്ങളെയും തർക്കങ്ങളെയും മായ്ച്ചു കളയണമേ, അതിൽ നിരപ്പും സമാധാനവും വസിപ്പിക്കണമേ, അതിനെ സ്നേഹവും ഐക്യതയും കൊണ്ട് നിറയ്ക്കണമേ, അതിനുവേണ്ടി കഷ്ടതകൾ സഹിക്കുന്ന ഇടയന്മാരെയും അതിന്റെ നിലനിൽപ്പിനു വേണ്ടി ഉത്സാഹിക്കുന്ന ഭരണക്കാരെയും അതിൽ നിയമിക്കണമേ, അതിന്റെ പ്രജകളുടെ പ്രാബല്യത്താലും പല പ്രകാരമുള്ള സംഘങ്ങളാലും സകലവായകൾ കൊണ്ടും നാവുകൾ കൊണ്ടും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ചേർച്ചയുള്ള സ്തുതിപ്പുകൾ അത് കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആമീൻ.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, നിഗൃഹീതമായ ഈ ബുധനാഴ്ച ശുശ്രൂഷയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സമ്മർ അവധിക്കാലം വിവിധ ആധ്യാത്മിക പ്രവർത്തനങ്ങൾ നമ്മുടെ ഭദ്രാസനത്തിലും പ്രത്യേകിച്ച് അമേരിക്ക മൊത്തമായിട്ടും നടക്കുന്നുണ്ടല്ലോ. ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിലുള്ള ഫാമിലി കോൺഫറൻസ് ഡാളസിൽ വെച്ച് വളരെ ഭംഗിയായിട്ട് നടന്നു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിൽ ഒരാഴ്ചയിൽ കൂടുതൽ സമയം 11th ഗ്രേഡ് കഴിഞ്ഞ ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള സമ്മർ ക്യാമ്പ് ഒരു ഡയസിസൻ സെന്ററിൽ വെച്ച് നടന്നു. ഏകദേശം 22 യുവാക്കന്മാർ 9 അരമനയിൽ താമസിച്ച് അവര് അവിടുത്തെ ഡിസിപ്ലിനും ആരാധനാ രീതിയും പ്രാർത്ഥനയും ആജീവിത ശൈലിയും ഒക്കെ ഉൾക്കൊണ്ട് ഒരു പ്രത്യേക ജീവിതാനുഭവത്തിൽ പുതിയ തീരുമാനങ്ങളോടെ ഭാവി ജീവിതത്തിലേക്കും പുതിയ പഠനത്തിലേക്കും ഒക്കെ പ്രവേശിക്കുവാൻ തക്കവണ്ണമുള്ള ഒരുക്കം അവർക്ക് ലഭിച്ചു. വളരെ നല്ല അനുഭവമായിട്ട് ഓരോരുത്തരും അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്നുള്ള വർഷങ്ങളിലും നമ്മുടെ യുവതി യുവാക്കന്മാർക്ക് വേണ്ടിയുള്ള ഈ സമ്മർ ക്യാമ്പും ഓറിയന്റേഷൻ ക്യാമ്പും ഒക്കെ ഭംഗിയായി നടത്തുവാൻ തക്കവണ്ണം ഉള്ള ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതും അതിലൂടെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമിടയായി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഒക്കെ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതും പ്രത്യേകമായി ഓർപ്പിക്കുകയാണ്. കാനഡയിൽ നിന്നും ജോർജിയയിൽ നിന്നും ഡെട്രോയിറ്റും ഷിക്കാഗോ ഡാളസ് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ 9 അരമനയിൽ വന്ന് ഒന്നിച്ച് താമസിച്ച് നല്ല ഒരു സഹോദര ബന്ധത്തിൽ അവർക്ക് കഴിയുവാനും മലങ്കര സഭയിൽ വളർന്നു വരുന്ന തലമുറ ഒറ്റയ്ക്കല്ല, അവരോടൊപ്പം വളർന്നു വരുന്ന ഒരു വലിയ സമൂഹമായിട്ടാണ് എന്നുള്ളതൊക്കെ ബോധിപ്പിക്കുവാനും ഒക്കെ സംഗതിയുടെയായി എന്നുള്ളതും നമുക്ക് സന്തോഷം നൽകുന്ന സംഗതിയാണ്. ഇന്ന് വൈകിട്ട് അമേരിക്കൻ എംജിഒസിന്റെ ലീഡർഷിപ്പ് ക്യാമ്പ് തുടങ്ങിയാണ്. അതിന് സംബന്ധിക്കുവാനായിട്ട് ബലഹീനായ ഞാനിപ്പം ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിൽ നിന്നുകൊണ്ടാണ് ഇതിൽ നമ്മുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ സംബന്ധിക്കുന്നത്. ഇന്ന് വൈകിട്ട് ലീഡർഷിപ്പ് ക്യാമ്പ് തുടങ്ങിയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഭദ്രാസനത്തിന്റെയും അമേരിക്കയിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നുള്ള യുവതി യുവാക്കന്മാർ എല്ലാ വർഷവും ഒത്തുകൂടുന്ന വലിയ ശ്രേഷ്ഠമായ ഒരു സംഭവമാണല്ലോ ലീഡർഷിപ്പ് ക്യാമ്പ് എന്ന് പറയുന്നത്. അതിൽ യാത്രയായിരിക്കുന്നവരെയും അതിന് സംബന്ധിക്കുന്ന എല്ലാവരെയും പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ലീഡർഷിപ്പ് ക്യാമ്പിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുവാനും അത് നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഒരു ആവേശമായി അനുഗ്രഹമായി മാറുവാനും തക്കവണ്ണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് മുരളീധരനാണ് അച്ഛൻ. നമ്മുടെ ഫാമിലി കോൺഫറൻസിന്റെ മുഖ്യ പ്രസംഗകനായിട്ട് കടന്നു വന്നതാണല്ലോ. അച്ഛന്റെ ക്ലാസുകളും പ്രസംഗങ്ങളും ഒക്കെ കേട്ട ശേഷം വിശ്വാസികൾ തന്നെ പല സന്ദർഭങ്ങളിൽ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും ക്ലാസുകളും ഒക്കെ കേൾക്കുവാൻ തക്കവണ്ണം അതിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണമുള്ള സൗകര്യം ചെയ്യണം എന്നുള്ളത്. ആ ഒരു നിലയിൽ ഇന്നും അച്ഛൻ ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ ഒന്ന് സംബന്ധിക്കുവാനും നമ്മുടെ ദൈവവചനം സംസാരിക്കുവാനും തക്കവണ്ണം മനസ്സ് കാണിച്ചതിൽ സന്തോഷമുണ്ട്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട വർഗീസ് മുരളീധരൻ ഗാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 250 ഗീതം. സാധു കൊച്ചുകുഞ്ഞു ഉപദേശി തന്റെ ജീവിത അനുഭവങ്ങളിൽ നിന്നും ക്രൈസ്തവ സമൂഹത്തിന് നൽകിയ ഏറ്റവും മനോഹരമായ ഒരു ഗീതം 250 ഗീതം. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എല്ലാവർക്കും അറിയാവുന്ന പഴയൊരു ഗീതമാണ്. തന്റെ ജീവിതം ജീവനും ഒക്കെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സാധു കൊച്ചു കുഞ്ഞുപദേശിയുടെ ഈ ഗീതം നമുക്ക് ചേർന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു താൻ ജീവൻ വെച്ചു. പൊന്നേശു തമ്പുരാൻ നല്ലൊരു രക്ഷകൻ, എന്നെ സ്നേഹിച്ചു താൻ ജീവൻ വെച്ചു. സ്വർഗാസിംഹ വാദും ദൂതന്മാസേ വയും വിട്ടൻ പേർക്കായ് ദാസനെ പോലവൻ ജീവിച്ചു പാപിയൻ ശാപം ശിര സതിലെത്തിടുവാൻ ദാസനെ പോ ജീവിച്ചു പാപിയൻ ശാപം ശിര സതിലെത്തിടുവാൻ പൊന്നേശു തമ്പൂരൻ നല്ലോരു രക്ഷകനെന്നെ സ്നേഹി ചൂതാൻ ജീവൻ വെച്ചു തള്ളയെപ്പോൾ നാമുക്കുള്ളോരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ തൂങ്ങി ചങ്കോതകരുന്നൻ കണ്ണു നേറ യുന്നൻ രക്ഷാകനേ ഉള്ളാമോരോവുമ്മൻ ചങ്കോതകരുന്നൻ കണ്ണു നേറ യുന്നൻ രക്ഷാകനേ പൊന്നേശു തമ്പൂരൻ നല്ലോരു ശകനെന്നെ സ്നേഹി ചൂതാൻ ജീവൻ വച്ചു എന്തോ സ്നേഹമീ സാധു വേയോട്ടു നീ സന്താപസാഗരം തന്നിൽ വീണോ എന്നെ വിളിച്ചു നീ എന്നെ പൈതല തീർക്കേണമേ എന്നെ വിളിച്ചു നീ എന്നെ എടുത്തു നിൻ ഓമന പൈതല തീർക്കേണമേ പൊന്നേശു തമ്പുരൻ നല്ലോരു രക്ഷകനെന്നെ സ്നേഹി ചൂതാൻ ജീവൻ വെച്ചു പാപം പെരുകിയ സ്ഥാനത്തു ക്രോധയുമേറ്റം പെരുകിയതാശ്ചര്യമേ പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൻപോ എന്റെ രാജ്യത്തിലായി പാപിയിൽ പ്രധാനിയായിരുന്ന ഞാനും സ്നേഹത്തിൻപോ എന്റെ രാജ്യത്തിലായി പൊന്നേശു തമ്പുരൻ നല്ലോരു രക്ഷകൻ എന്നെ സ്നേഹി ചൂതാൻ ജീവൻ വെച്ചു കർത്താവോ വേഗത്തിൽ മേഘങ്ങളിൽ കോടി ദൂതന്മാരാർപ്പുമാൻ വന്നിടുമ്പോൾ എന്നിൽ കാണിഞ്ഞെന്നെ മാർവോടാണ് എന്റെ സങ്കേടം തീർക്കണ രക്ഷാകനെ എന്നെ അറിഞ്ഞുന്റെ മാർവോടാണ് എന്റെ സങ്കേടം തീർക്കണ രക്ഷാകനെ പൊന്നേച്ചു തമ്പുരൻ നല്ലോരു രക്ഷകനെന്നെ സ്നേഹി ചൂതാൻ ജീവൻ വെച്ചു പൊന്നേച്ചു തമ്പുരൻ നല്ലോരു രക്ഷകനെന്നെ സ്നേഹി ചൂതാൻ ജീവൻ വെച്ചു
ബഹുമാനപ്പെട്ട വർഗീസ് വർഗീസ് അച്ഛനെ ഇന്നത്തെ തിരുവചന സന്ദേശത്തിനായി വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും.
അച്ഛന് ലാൻഡ് ലൈനാണ് കയറിയിരിക്കുന്നത്. അച്ഛന്റെ നമ്പർ ഹലോ വർഗീസ് വർഗീസ് അച്ഛൻ
ഹലോ മനോജൻ അവിടുന്ന് ലാൻഡ് ലൈനാണ് കയറിയിരിക്കുന്നത് ചാലത്തിൽ നിന്ന് എനിക്കറിയാൻ മലയാളി അച്ഛൻ
നമ്പർ ഓൺ അച്ഛന് സംസാരിക്കാം.
ഹലോ വർഗീസ് വർഗീസ് അച്ഛൻ ഹലോ അച്ഛൻ വർഗീസ് വർഗീസ് അച്ഛൻ ഹലോ ഹലോ അച്ഛൻ മനോജ് 8168 ലാസ്റ്റ് എൻഡിങ്
ആ നമ്പർ ഓൺ ആണ് സാർ.
ഇല്ലേ അച്ഛനല്ലേ
അച്ഛനുണ്ട് ലൈനിലുണ്ടെന്നാ അച്ഛൻ പറഞ്ഞു.
അച്ഛന്റെ നമ്പർ അല്ല അതാരോ തെറ്റി പറഞ്ഞ നമ്പർ അച്ഛന്റെ നമ്പർ വേറെയാ.
അല്ല ഇത് ഞാൻ അച്ഛന്റെ പ്രസംഗം കേട്ടാനായിട്ട് ഞാൻ വിളിച്ചതാ.
മാനേജർ ഫുൾ ഒന്ന് ഓൺ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് അത് ക്ലോസ് ചെയ്യാം.
മനോജ്
ഫുൾ ഒന്ന് ഓപ്പൺ
ആക്കി മതി.
അച്ഛനെ കിട്ടി അച്ഛനോട് സംസാരിക്കാത്ത
മനോജ് 8934 എൻഡിങ്.
9534.
മനോജ് അച്ഛൻ ഡിസ്കണക്ട് ചെയ്തിട്ട് ഒന്നുകൂടെ കയറുവാണേ.
ഓക്കെ.
ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 18:40 വാക്യം നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. പൗരോഹിത്യ സംഘത്തിന്റെ നിർബന്ധമനുസരിച്ച് യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് വേണ്ടി ജനം വിളിച്ചു പറയുന്ന വാക്കാണ് ഇവനെ വേണ്ട, ബർബാസിനെ മതി എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 18:40 വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 23:17 വാക്യത്തിലും, മർക്കോസിന്റെ സുവിശേഷം 15:11 വാക്യത്തിലും, മത്തായിയുടെ സുവിശേഷം 27:20 വാക്യത്തിലും, 4 സുവിശേഷങ്ങളിലും യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടനുബന്ധിച്ച് ഈ സന്ദർഭം ജനതയുടെ ഈ ആരവത്തെ കുറിച്ച് വിളിച്ചു പറയുന്നുണ്ട്. പലപ്പോഴും ഈ ഒരു വേദഭാഗം പ്രചുരപ്രചാരമാണ് പ്രസംഗ വിഷയത്തിൽ, പല സന്ദർഭങ്ങളിലും വിഷയിപ്പിച്ചിട്ടുള്ളതുമാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ ഈ വേദഭാഗത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാം. സത്യത്തിന് വിരുദ്ധമായും നീതിക്ക് വിരുദ്ധമായുമാണ് യാതൊരു കുറ്റവും യേശു ക്രിസ്തുവിൽ കാണുന്നില്ല എങ്കിലും കർത്താവിനെ ക്രൂശിക്കുന്നത്. യഥാർത്ഥത്തിൽ പൊന്തിയോസ് പീലാത്തോസ് യേശു തെറ്റുകാരനല്ല എന്ന നല്ല ബോധ്യം പൊന്തിയോസ് പീലാത്തോസിനുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സ്വപ്നത്തിൽ യേശുക്രിസ്തുവിന്റെ നിഷ്കളങ്കത്വവും നിരപരാധിത്വവും ബോധ്യമാകുകയും അത് മുഖാന്തരം പീലാത്തോസിനെ നിർബന്ധിക്കുകയും ചെയ്യുന്നുണ്ട് യേശുക്രിസ്തുവിനെ വിട്ടുകൊടുക്കുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ ക്രൂശുമരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അപ്പം വ്യക്തിപരമായൊരു നിർബന്ധവും അല്പസ്വല്പം നീതിബോധവും ഒക്കെ പീലാത്തോസിന്റെ മനസ്സിലുണ്ട്. എങ്കിൽ പോലും ആ പീലാത്തോസിന് ശരിയായ ഒരു തീരുമാനം എടുക്കുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഭരണപരമായൊരു തന്ത്രമാണ് പീലാത്തോസ് ഉപയോഗിക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ എല്ലാ മേഖലകളിലും ലോകത്തെ നിയന്ത്രിക്കുന്ന അധികാരവർഗത്തെ കുറിച്ച് ചിന്തിച്ചാൽ എപ്പോഴും പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പീലാത്തോസും പ്രതിഫലിപ്പിച്ചത്. അത് പൗരോഹിത്യ ക്രമീകരണമാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റേറ്റിന്റെ ഭരണക്രമീകരണമാണെങ്കിലും നീതിബോധം എല്ലാവർക്കും ഉണ്ട്, ചെയ്യുന്നത് ശരിയല്ല എന്ന് ബോധ്യമുണ്ട്. അതിനുള്ള സ്വാധീന ശക്തികൾ പല മേഖലകളിൽ നിന്ന് ഇവരെ പ്രേരിപ്പിക്കുന്നുണ്ട്. പക്ഷെ നീതിബോധമുണ്ടെങ്കിലും ആ നീതിബോധത്തിനനുസരിച്ച് ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ധൈര്യമില്ല. ഇത് ലോകത്തിലെ വലിയൊരു ശാപമാണ്. അത് ആത്മീകമാണെങ്കിലും ലൗകികമാണെങ്കിലും പീലാത്തോസിനെ സംബന്ധിച്ച് പീലാത്തോസിന്റെ നീതിബോധവും ആ നീതിബോധത്തിൽ നിന്നുള്ള ഉടലെടുക്കുന്ന ഭരണതന്ത്രജ്ഞതയുമാണ് യേശുവിനെ രക്ഷിക്കുവാൻ വേണ്ടി, യേശുവിനെ ക്രൂശീകരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി എടുക്കുന്ന ഈ ഒരു ഭരണപരമായ തന്ത്രം. അതുകൊണ്ടാണ് യഹൂദന്മാർ ഒരിക്കലും വിട്ടുതരണമെന്ന് പ്രതീക്ഷിക്കുവാൻ സാധ്യതയില്ലാത്ത ബർബാസിനെ, ഏറ്റവും കുറ്റവാളിയെ, പെസഹ പെരുന്നാളിൽ അവരുടെ പതിവനുസരിച്ച് ഒരാളെ വിട്ടുകൊടുക്കുന്ന പതിവനുസരിച്ച് ബർബാസിനെ നിർത്തിയിട്ട് ബർബാസിനെ യേശുവിനെയും കൂടെ നിർത്തിയാൽ ചിലപ്പോൾ യേശു രക്ഷപ്പെട്ടേക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ പീലാത്തോസ് ഇത് ചെയ്യുന്നത്. പക്ഷേ ജനം ആർത്തു വിളിക്കുകയാണ്, ഇവനെ വേണ്ട, യേശുവിനെ വേണ്ട, ബർബാസിനെ മതി. സത്യത്തിൽ ഈ ഒരു വാക്ക്, ഈ ഒരു ജനത്തിന്റെ ആരവം നമ്മുടെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് നമ്മുടെ ഭരണപരമായ മേഖലകളിൽ, അത് കേവലം ഭൗതികമായ ഭരണത്തിൽ മാത്രമല്ല, സഭയുടെ സംഘടിത മേഖലകളിലുമൊക്കെ ഈ ആരവം മറ്റൊരു തരത്തിൽ നിന്ന് ഉയരുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ സത്യത്തെ ക്രൂശിക്കുന്നതിനു വേണ്ടി സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിലും, നീതിബോധം വളരെ ശക്തമാണെങ്കിലും, ഇവനെ വേണ്ട, ബർബാസിനെ മതി എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പീലാത്തോസിന്റെ ഈ അരക്ഷിത ബോധം, അല്ലെങ്കിൽ പീലാത്തോസിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള പിൻമാറ്റം, നീതിബോധമുണ്ടെങ്കിലും ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ, സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ ധൈര്യമില്ലാത്തതിന്റെ കാരണം, ഒന്നാമത്തെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് പൗരന്റെ സ്വാതന്ത്ര്യമല്ല, സ്വന്തം കസേരയുടെ ഉറപ്പാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പീലാത്തോസ് അതിന്റെ പ്രതിനിധിയാണ്. നമ്മുടെ ഇടവക ജീവിതത്തിലും അതുപോലെ തന്നെ സഭയുടെ പൊതുജീവിതത്തിലും അതുപോലെ വ്യക്തിപരമായി സമൂഹത്തിലെ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിയാൽ നമുക്കൊക്കെ നീതിബോധമുണ്ട്. നീതിബോധമുണ്ടെങ്കിലും പ്രതികരണ ശേഷിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഗതികേട്. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന, നാം ലഭിച്ചിരിക്കുന്ന മാമൂദീസയുടെയും ആത്മീയ ജീവിതത്തിന്റെയും ഒരു പ്രതിഫലനമാണ് തെറ്റ് കാണുമ്പോൾ തെറ്റെന്ന് പറയാനുള്ള നമ്മുടെ യഥാർത്ഥത്തിലുള്ള സന്തേടം. പക്ഷെ ലോകത്തിന്റെ തിന്മകളും സ്വാധീന ശക്തികളും നമ്മളെ മയക്കിക്കളയുകയാണ്. അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പീലാത്തോസിനെ സ്വന്തം കസേരയെ കുറിച്ചുള്ള ഉറപ്പിന്റെ, സ്വന്തം കസേരയുടെ നിലനിൽപ്പിന്റെ ആവശ്യകത, അത് നീതിബോധത്തിൽ നിന്ന് പിന്മാറുവാൻ പീലാത്തോസിനെ നിർബന്ധിക്കുകയാണ്. നമ്മളും ഇതൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. രണ്ടാമത്, അധികാരത്തിൽ ഇരിക്കുന്നവർ, കസേരയിൽ ഇരിക്കുന്നവർ ശ്രദ്ധിക്കുന്നത് സാധാരണക്കാരന്റെ നീതിയെക്കാളും ഉപരിയായി സ്തുതിപാഠകന്മാരുടെ വാക്കുകളാണ്. ഇന്നത്തെ പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ കാണുന്ന ഒരു വലിയ സംഗതി, എന്നെ പറഞ്ഞാലും വെരി വണ്ടർഫുൾ എന്നൊരു ആഡ്ജെക്റ്റീവ് അതിന് ചേർത്ത് പറയും. അത് സൗന്ദര്യത്തെ കുറിച്ചാണെങ്കിലും കഴിവിനെ കുറിച്ചാണെങ്കിലും ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആഡ്ജെക്റ്റീവ്സ് ഉപയോഗിക്കുന്നത് അതെന്തിനാണ് എന്നുള്ളതൊന്ന് തിരക്കി കഴിയുമ്പോഴാണ് സത്യം മനസ്സിലാകുന്നത്. സ്തുതിപാഠകർ ചുറ്റും കൂടിയിരുന്നാൽ സത്യത്തെ കുറിച്ചുള്ള അവബോധം നഷ്ടപ്പെടും. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ആത്മീയതയുടെ അന്തസ്സത്വം നശിപ്പിച്ചത് ഒരു പരിധിവരെ അരമനകളിലും അതുപോലെ തന്നെ അധികാര കേന്ദ്രങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന സ്തുതിപാഠകരുടെ സംഘമാണ്. പീലാത്തോസിനെ നശിപ്പിച്ചതും ഇതുതന്നെയാണ്. മൂന്നാമത്തേത്, പീലാത്തോസിൽ കാണുന്ന വളരെ വളരെ ശോചനീയമായ അദ്ദേഹത്തിന്റെ അധപ്പതനത്തിന്റെ അടിസ്ഥാന കാരണം, അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ സ്വന്തമായി ഒരു ശക്തിയില്ല. യഥാർത്ഥത്തിൽ ലോകത്തിലെ രണ്ട് തലങ്ങൾ, സ്റ്റേറ്റും റിലീജിയനും, അതൊന്ന് താരതമ്യം ചെയ്ത് ചിന്തിക്കുമ്പം അറിയാം, എവിടെയെങ്കിലും സമൂഹത്തിന് നന്മയുണ്ടായിട്ടുണ്ടോ? നന്മയുണ്ടാകണമെങ്കിൽ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ളവൻ ശക്തനായിരിക്കണം. ഈ വെയ്വറിംഗ് നേച്ചർ, അസ്ഥിരത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു ദൈവീക നീതിയുടെയും ദൈവീക നീതിയുടെ ബോധമുള്ളവർക്കും ചേർന്ന സ്വഭാവമേ അല്ല. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സദ്ഗുണം, അദ്ദേഹത്തിന് തെറ്റെന്ന് ബോധ്യമായത് പ്രതിസന്ധിയും പരിണിത ഫലവും എത്ര ഭീകരമാണെന്ന് മനസ്സിലാക്കിയിട്ടും തന്റെ അടുത്തോടെ പറയാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ്. യഥാർത്ഥത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തം, സത്യത്തെ ക്രൂശിക്കുവാനുള്ള പീലാത്തോസിന്റെ തീരുമാനം. അദ്ദേഹത്തിന് നീതിബോധമുണ്ടെങ്കിലും തീരുമാനശക്തിയും തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മയും, സ്തുതിപാഠകന്മാരുടെ സംഘവും അതിനേക്കാളുപരി തന്റെ കസേരയെ കുറിച്ചുള്ള ചിന്തയും ഇത് അദ്ദേഹത്തെ ശക്തമായ അധപ്പതനത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഈ വേദഭാഗത്തിന്റെ മറ്റൊരു പശ്ചാത്തലം എന്ന് പറയുന്നത് സംഘടിത പുരോഹിത വർഗത്തിന്റെ തന്ത്രമാണ്. ഒരു അച്ഛനെന്ന നിലയിൽ ഞാനിത് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കും അറിയത്തില്ല. എന്നാൽ ചരിത്രം പഠിപ്പിക്കുന്ന വലിയൊരു ഗതികേടുണ്ട്. എവിടെ തിന്മയ്ക്ക് ആത്മീയത കൂട്ടണിക്കുന്നുവോ ആ സമൂഹം ക്ഷിപ്രമായി നശിച്ചു പോകും. എത്ര തന്നെ സംഘടിതമായി വളർന്നാലും നാശം അതിഭയങ്കരം. വില്യം ഷേക്സ്പിയറിനൊക്കെ മുൻപ് ആംഗലേയ സാഹിത്യത്തിൽ വളരെ പ്രസിദ്ധനായ വ്യക്തിയായിരുന്നു സ്പെൻസർ. അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, ഇരുമ്പിന് തുരുമ്പ് പിടിക്കാം, കാര്യം ഇരുമ്പിന്റെ സ്വഭാവം അതാണ്. പക്ഷെ സ്വർണത്തിന് തുരുമ്പ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഗതി ചിന്തിക്കാനൊക്കത്തില്ല. യഥാർത്ഥത്തിൽ ന്യായപ്രമാണം അറിയേണ്ടവർ, പ്രവാചകന്മാര് പറഞ്ഞതിനെ കുറിച്ച് കാലികമായി ചിന്തിക്കുവാൻ കഴിയേണ്ടവർ, അവരാണ് ദൈവപുത്രനെ ഏറ്റവും അധികം നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. ഇന്നും മൂന്നാം നൂറ്റാണ്ടിന് ശേഷമുള്ള ക്രൈസ്തവ സഭയുടെ സംഘടനാപരമായ വളർച്ച, റോമാ സാമ്രാജ്യത്തിന്റെ ഭരണത്തോട് ചേർന്ന് നിന്നുള്ള വളർച്ച, അത് അതിഭയങ്കരമായിരുന്നു. പക്ഷെ ഈ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സെക്കുലറിസം വർദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേനെ എല്ലാ മേഖലകളിലും ആത്മീക ശക്തിയും അതുപോലെ തന്നെ സഭയുടെ ശക്തമായ ദൈവരാജ്യത്തിന്റെ പ്രതിഫലനവും ഒന്നിനൊന്നിന് നശിക്കുകയാണ്. അതിനെക്കുറിച്ച് വിലപിക്കുക മാത്രമല്ല, എന്തെങ്കിലും പ്രായോഗിക പദത്തിൽ ആത്മാർത്ഥതയോടെ ചെയ്യാനുള്ള ഒരു പരിശ്രമം ഉണ്ടായില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയുടെ ഈറ്റില്ലമെന്ന് അറിയപ്പെടുന്ന നമ്മുടെ പഴയ സുറിയാനി പാരമ്പര്യവും അതുപോലെ തന്നെ ബൈസാന്റിയൻ പാരമ്പര്യവും ഒക്കെ നശിച്ചു പോയ ഒരു സാഹചര്യത്തിലേക്ക് പലപ്പോഴും ആത്മീകതയുടെ വശം തിരിച്ചു വരുവാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടെയാണ് ഈ വേദഭാഗത്തിലെ സംഘടിത പുരോഹിതവർഗം സത്യത്തെ മനസ്സിലാക്കിയിട്ടും അവർക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, നശിപ്പിക്കണം. അതുകൊണ്ടാണ് ഏറ്റവും ദുഷ്ടതയ്ക്ക് അവർ കൂട്ടുപിടിക്കുകയാണ്, ബർബാസിനെ വിട്ടു തരണം, ഇവനെ കൊല്ലണം, കൊല്ലാൻ വേണ്ടി ജനത്തെ കൊണ്ട് നിർബന്ധിപ്പിക്കുകയാണ്. ഇത് ഈ അപകടം പ്രത്യേകിച്ച് റിലീജിയനും സ്റ്റേറ്റുകൂടെ ഒരുമിച്ച് കൂടുമ്പം ഉണ്ടാകുന്ന തിന്മയുടെ വളർച്ച, നമ്മളിപ്പം മോദി സർക്കാരിനെ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തെ വലിയ പാർലമെന്റിലെ പ്രശ്നം, ഞാൻ ഇന്ത്യയിലെ ന്യൂസ് കണ്ടതുകൊണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ പറയുക, അതുകൊണ്ടാണ് ഈ ചിന്ത എന്റെ മനസ്സിൽ വന്നത്. പ്രത്യേകിച്ച് സെക്കുലർ സിസ്റ്റത്തിൽ ഒരു റിലീജിയന് വേണ്ടിയുള്ള ക്രമീകരണം വർദ്ധിപ്പിച്ചു കഴിയുമ്പം അതിശക്തമായ തിന്മയുടെ സാധ്യതയുണ്ട്. അത് യഹൂദ പാരമ്പര്യവും റോമ സാമ്രാജ്യവും 1917 റഷ്യൻ വിപ്ലവവും എല്ലാം പഠിപ്പിക്കുന്നത് ഇതാണ്. അതുകൊണ്ട് ഈ അപകടത്തെ തിരിച്ചറിയാൻ സാധിക്കണം. ഇതൊരുമിച്ച് ചേർന്ന് കഴിഞ്ഞപ്പം, റിലീജിയനും സ്റ്റേറ്റും ഒരുമിച്ച് കൂടിയപ്പം അവർക്ക് ഏത് തിന്മയ്ക്കും ഒരു മടിയുമില്ല. ആ മടിയില്ലായ്മയുടെ ഭാഗമാണ് ജനത്തെ നിർബന്ധിക്കുന്നത് ബർബാസിനെ വിട്ടു നിന്നാ മതിയെന്ന്. എപ്പോഴും ഓർക്കേണ്ടത് സഭയുടെ ആത്മീയ അധപ്പതനം ഞങ്ങൾ വൈദികർ പറയുമ്പം പാവപ്പെട്ട ജനം അവരുടെ എന്തെങ്കിലും ഒരു കുറ്റമായിട്ട് പറയാനാണ് ചിന്തിക്കുന്നതും ആഗ്രഹിക്കുന്നതും. എന്നാൽ സഭയുടെ ആത്മീയ അധപ്പതനം യഥാർത്ഥത്തിൽ പുരോഹിതവർഗത്തിന്റെ തിന്മയ്ക്ക് വേണ്ടിയുള്ള സംഘടിത നീക്കമാണ്. എന്ത് തിന്മയ്ക്കും ഒരുമിച്ച് കൂടാൻ ഒരു മടിയില്ലാത്ത ഒരു സാഹചര്യം, അത് വലിയ ദോഷം വരുത്തും. സ്വയമേവ തെറ്റ് വിലയിരുത്തേണ്ട സന്ദർഭമാണ്. യഥാർത്ഥത്തിൽ ഈ ലോകത്തോടുള്ള ആസക്തിയും ലൗകികതയുടെ വളർച്ചയും അതുപോലെ തന്നെ ദൈവത്തിൽ പുരോഹിതവർഗത്തിനുള്ള വിശ്വാസക്കുറവും, അതാണ് പലപ്പോഴും പ്രായം കൂടി വരുമ്പോഴത്തേനും മനസ്സിൽ തോന്നുന്നത്, എന്നെ ആര് കരുതും. അനേകരോട് വിളിച്ചു പറയും ദൈവം നിന്നെ കരുതുമെന്ന്, പക്ഷെ സ്വന്തമായി എന്നെ ദൈവം കരുതുമെന്നുള്ള ചിന്ത ഞങ്ങളുടെ വർഗത്തിന് ഇല്ലാതെ പോയാൽ സത്യം ക്രൂശിക്കപ്പെടും, സംശയിക്കണ്ട. മൂന്നാമത് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ടാഗോറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ഉദ്ധരണിയുണ്ട്. അദ്ദേഹം പറയുന്നു, മനുഷ്യ നിന്നെ ബന്ധിച്ചതാരാണ്? ബന്ധനത്തിൽ കിടക്കുന്ന മനുഷ്യൻ അവന്റെ അവസ്ഥ, ബന്ധനത്തിന്റെ അവസ്ഥയെ കണ്ടിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, എന്നെ ബന്ധിച്ചത് ഞാൻ അധിവസിക്കുന്ന സമൂഹത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളാണ്. അതാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിന്റെ കുറ്റവും പ്രത്യയശാസ്ത്രത്തിന്റെ കുറ്റവും ഒക്കെ പറയാൻ എളുപ്പമാണ്. വീണ്ടും ടാഗോർ വളരെ വളരെ വിനയാന്വിതനായി ലളിതമായി ചോദിക്കുകയാണ്, നീ ഒന്നുകൂടെ ചിന്തിച്ചേ, ആരാണ് നിന്നെ ബന്ധിച്ചത്? അപ്പൊ അവനൊരു സ്വാവബോധം ഉണ്ടായിട്ട് അവൻ പറയുന്നുണ്ട്, എന്നെ ബന്ധിച്ചത് ഞാനാണ്. സ്വന്തം തിന്മകളും സ്വന്തം ശവക്കുഴി തോണ്ടുന്ന രീതികളും, അതാണ് എന്നെ ബന്ധിച്ചതെന്നൊരു ചിന്ത വന്നു. വീണ്ടും അദ്ദേഹം ചോദിച്ചു, ബന്ധനസ്ഥാ നിന്നെ ബന്ധിച്ചത് ആരാണ്? അപ്പോഴാണ് മറുപടി, എന്നെ ബന്ധിച്ചത് ഈ ചങ്ങലകളാണ്. സഹോദരങ്ങളെ, ഈ ഭാഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയട്ടെ. മനുഷ്യന് ഭ്രാന്ത് പിടിച്ചാൽ ചങ്ങലയെ ബന്ധിക്കാം, പക്ഷെ ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ ദുരന്തം ഭീകരമായിരിക്കും. മൂന്നാമതൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ പുരുഷാരത്തിന്റെ മതഭക്തി, അതെ, പ്രത്യേകിച്ച് അമേരിക്കയിൽ ഇപ്പം വളരെ അധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയപ്പോൾ നാട്ടിലെ എല്ലാ സെക്റ്റേറിയൻ ഗ്രൂപ്പും ഈ അമേരിക്കയിലുണ്ട്. അത് യോഹന്നാൻ സാറിന്റെ പ്രാർത്ഥനയുണ്ട്, കോലഞ്ചേരിയിലെ വിവിധ ഗ്രൂപ്പുകളും ഉണ്ട്, കോട്ടയത്തെ ഹെവൻലി ഫീസ്റ്റും ഉണ്ട്. ഇതിന്റെ എല്ലാം പുറകെ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഓടിപ്പോകുന്ന ഒരു വലിയ പ്രവണത കാണുകയാണ്. നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഈ സെക്റ്റേറിയൻ ഗ്രൂപ്പിനെ, അവർക്കെപ്പോഴും അവരുടെ രണ്ട് ചിന്തകളുണ്ട്. ഒന്ന്, ഏറ്റവും എളുപ്പമാണ് അഭിവൃദ്ധി ഉണ്ടാകും, പ്രോസ്പെരിറ്റി,
പ്രോസ്പെരിറ്റിയെ ലക്ഷ്യമാക്കി സുവിശേഷം പറഞ്ഞാൽ ഇഷ്ടം പോലെ ആൾ കൂടും. അത് അടിസ്ഥാനപരമായി അപ്പോസ്തോലിക കാലം മുതൽ നിലനിന്ന പ്രത്യേകതയാണ്. യഥാർത്ഥത്തിൽ ധന്യനായ പൗലുസ്ലിഹ കൊല്ലൻ ഡെമത്രിയോസിനെ എതിർക്കുന്നതും ചെമ്പുപണിക്കാരൻ അലക്സാണ്ടറെ എതിർക്കുന്നതുമൊക്കെ ഈ പ്രോസ്പെരിറ്റി തിയോളജിയുടെ ഭാഗമായിട്ടാണ്. കാരണം അവർ സഭയിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് വളരെ ബോധ്യത്തോടെ പൗലുസ്ലിഹ പറഞ്ഞു. എന്നാൽ ഇന്നും പീലാത്തോസിന്റെ അതേ ചിന്തയാണ്. പൗരോഹിത്യത്തിന്റെ നിലനിൽപ്പും ഇരിക്കുന്ന സ്ഥാനത്തിന്റെ കസേരയൊക്കെ ഓർക്കുമ്പോൾ ഇതിനെയൊന്നും എതിർക്കാനുള്ള ആത്മീയ തന്റേടം നമുക്ക് നഷ്ടപ്പെട്ടു. അതിന്റെ പരിണിതഫലം ഒന്നും അറിയാത്ത ജനം അവരെ പ്രേരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവര് വിളിച്ചു പറഞ്ഞു, ബർബാസിനെ മതി, യേശുവിനെ ക്രൂശിച്ചോളാൻ. ജനത്തിന്റെ പുരുഷാരത്തിന്റെ മതഭക്തി അത് വൈകാരികത്തിൽ പ്രത്യേകിച്ച് ഇമോഷണൽ ആണ് എന്നത് വ്യക്തമാണ്. ഏറ്റവും അധികം കച്ചവടം ചെയ്യപ്പെടുന്ന ഒന്നായി ഇന്ന് മതഭക്തി മാറി. അവിടെ രണ്ട് കാര്യങ്ങളെ ഉള്ളൂ, രോഗശാന്തിയും വൈകാരിക സുഖവും. അപ്പോസ്തോലിക കാലഘട്ടത്തിൽ തന്നെ നിന്നു പോയിരുന്ന മറുഭാഷയ്ക്ക് ഇന്ന് അമേരിക്കയിൽ വലിയ പ്രാധാന്യമാണ്. ഒന്നാം തരം സഭയിൽ ഓർത്തഡോക്സ് സഭയുടെ പാരമ്പര്യത്തിൽ മറുഭാഷയെ കുറിച്ചുള്ള ചിന്ത വളരെ ശക്തമായി ചിലർ ചോദിക്കുകയാണ്. ചിലർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കൂവുകയാണ്, മറ്റേ ചിലർ കൈയടിച്ചുകൊണ്ട് വേറെ ഏതാണ്ടൊക്കെ പ്രാർത്ഥനാവിധി വിളിച്ചു പറയുകയാണ്. എന്നിട്ട് ഇതാ പരിശുദ്ധാത്മാവിന്റെ നല്ലവരെന്ന് പറയുന്നു. സഹോദരങ്ങളെ, വലിയ അബദ്ധമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഓർക്കണം, ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനം പൗലുസ്ലിഹ പറയുന്നത് പോലെ കഷ്ണത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുമെന്ന യഥാർത്ഥത്തിൽ ബേസ്ഡ് ഓൺ റിനൻസിയേഷൻ ആൻഡ് ക്രിസ്ത്യൻ സഫറിങ്, ക്രിസ്തീയ കഷ്ടപ്പാടിലും പരിത്യാഗത്തിലും അധിഷ്ഠിതമായ ഒരു ആത്മീയതയെ കുറിച്ചുള്ള ബോധ്യം അതുണ്ടാകണം. പ്രത്യേകിച്ച് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദി പ്രോസ്പെരിറ്റി, ഈ വലിയ സമൃദ്ധിയുടെ നടുവിൽ ആ ചിന്തയ്ക്ക് വലിയ പ്രശ്നമുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവാസ സമയത്ത് മോവാബിയരുടെ അഭിവൃദ്ധിയും മോവാബിയരുടെ സൗന്ദര്യവും കണ്ടപ്പോൾ ഇസ്രയേൽ മക്കൾ പറഞ്ഞു മോശ പറയുന്നത് കള്ളത്തരമാണ്. കാര്യം മോശ പറയുന്ന ദൈവത്തിന് ഇത്രയൊക്കെ കൊടുക്കാൻ സാധിക്കുമോ? മോവാബി സ്ത്രീകളുടെ പുറകെ യഹൂദ പുരുഷന്മാർ പോയി. മോവാബി പാപം ശക്തമായി ഇന്ന് നമ്മുടെ ഇടയിൽ നിലനിൽക്കുക. കാരണം ജനത്തെ ഇളക്കി വിട്ടു കഴിഞ്ഞാൽ ജനത്തിന് അഭിവൃദ്ധിയും സുഖവുമാണ് ആവശ്യം. അതുകൊണ്ട് പുരുഷാരത്തിന്റെ മതഭക്തി, പുരുഷാരം ഇവിടെ വിളിച്ചു പറഞ്ഞത് അധിക ദിവസമായില്ല, എല്ലാവരോടും ഒരുമിച്ചുകൂടി യേശു ക്രിസ്തു യെരുശലേമിലേക്ക് എഴുന്നള്ളിയപ്പോൾ ഓശാന പാടിയവരാണ്. കർത്താവിന്റെ കൂടെ രോഗസൗഖ്യത്തിന്റെ എല്ലാ ശുശ്രൂഷകൾക്കും സാക്ഷ്യം വഹിച്ചവരും ഫലമനുഭവിച്ചവരുമാണ്. അവരാണ് ഇന്ന് വിളിച്ചു പറയുന്നത് യേശുവിനെ വേണ്ടെന്ന്. അതുകൊണ്ട് എപ്പോഴും ആധ്യാത്മിക ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ സാന്നിധ്യമാണ്. അപ്പോസ്തോലിക സാക്ഷ്യം അതാണ്, പിതാക്കന്മാർ പഠിപ്പിക്കുന്നതാണ്, രക്തസാക്ഷികൾ പഠിപ്പിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിച്ചവർ പഠിപ്പിക്കുന്ന ആധ്യാത്മിക ജീവിതം അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ശക്തമായൊരു തിരിച്ചുവരവിനും നല്ല ആത്മീയ ദർശനത്തിനും നമുക്ക് ഇടവരണം. നമ്മളും അറിയാതെ നമ്മുടെ ജീവിതത്തിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ വിശ്വാസ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും നമ്മൾ പ്രഥമ ദൃഷ്ടിയാ പറയുന്നില്ല, പക്ഷെ വിളിച്ചു പറയുകയാണ് ബറബാസിനെ മതി, യേശുവിനെ ക്രൂശിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ചിന്ത നമ്മുടെ മനസ്സിനെ വ്യക്തമായി ബാധിക്കണം. ആധ്യാത്മിക ജീവിതത്തിൽ നാം പുലർത്തിന്റെ നീതിബോധത്തെക്കുറിച്ചും നീതിബോധത്തിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ആത്മീക ശക്തിയെക്കുറിച്ചും നല്ലതുപോലെ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ കൃപ ലഭിക്കുവാനും നമുക്ക് ഇടവരട്ടെ. നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം യഥാർത്ഥത്തിൽ വികാരമല്ല, നീഡ് ബേസ്ഡ് ആത്മീയതയല്ല നമ്മുടേത്. അതേസമയം നമ്മുടെ ദുരിതത്തിന്റെയും കഷ്ടപ്പാടിന്റെയും സന്തോഷത്തിന്റെയും നടുവിൽ സർവശക്തൻ വഴി നടത്തുന്നു. ദൈവത്തിന്റെ കരുണയാണ് വലുതെന്ന ബോധ്യത്തിൽ ജീവിക്കാൻ തമ്പുരാൻ കരുണ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിന്റെ കൃപ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ വാക്കുകൾ
ഉപസംഹരിക്കുന്നു. സുവിശേഷം 18 അധ്യായത്തിന്റെ 40 വാക്യം ആധാരമായി എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട വർഗീസ് ഫ്രീസിക്കാൻ നമ്മുടെ സമൂഹത്തിന്റെ കുഴിക്കുത്തുകളെ വ്യക്തിപരമായി നാം ഓരോരുത്തരും സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മൾ ആയിപ്പോകുന്നതുമായ ജീവിതശൈലിയെയും ഒക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം ഇവനെ വേണ്ട, ബറബാസിനെ മതി എന്നുള്ള ജനക്കൂട്ടത്തിന്റെ നിലവിളി അധികരിച്ചുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിച്ചുവല്ലോ. എന്നോട് ചേർന്ന് തന്നെ പറയുന്നുണ്ട് ആ വാക്യത്തിൽ 40 അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ബറബാസോർ കവർച്ചക്കാരൻ ആയിരുന്നു. ആൾക്കൂട്ടം എപ്പോഴും മോബ് അത്
വ്യക്തിയുടെ അല്ലെങ്കിൽ ഭാവിയെ ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ഉൾക്കാഴ്ചയോടുകൂടി അല്ലെന്നോ മോഹബ് പ്രവർത്തിക്കുന്നത്, ആൾക്കൂട്ടം പ്രവർത്തിക്കുന്നത്. അത് അതിന് നമ്മളും നമ്മുടെ സമൂഹവും സഭയും ഒക്കെ ഒരു പരിധി വരെ വിധേയപ്പെടുന്നു. ആൾക്കൂട്ടത്തിന്റെ നിലവിളിക്ക് സമാനമായി നേതൃത്വവും ചെയ്യേണ്ടി വരുന്നു. ഫീലാസോസിന്റെ നിസ്സഹായതയും നമ്മളുടെ ധ്യാനത്തിന്റെ വിഷയമായിരുന്നുവല്ലോ. ആൾക്കൂട്ടത്തിന്റെ നിലവിളിയും വിഷയമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ അടുക്കൽ നിത്യജീവനെ കാംക്ഷിക്കാനായിട്ട് വന്ന, അവനോട് കൽപ്പനകൾ ആചരിക്കാൻ കർത്താവ് പറഞ്ഞു. കർത്താവ് അവൻ കൽപ്പനകളൊക്കെ ആചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടെ പറയുന്നുണ്ട് യേശു അവനെ സ്നേഹിച്ചു എന്ന് പറയും. അവനെ സ്നേഹിച്ചു, എന്നിട്ട് അവനെ നോക്കി, എന്നിട്ട് അവനോട് പറഞ്ഞു നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞ ഒരു മനുഷ്യനോട് അമേരിക്കയിൽ ഏതെങ്കിലും അച്ഛനോ അതിരുമേനിയോ നിനക്കൊരു കുറവുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ സ്ഥിതി മാറി അല്ലേ, വിഷയം മാറി. അത്രയും കൽപ്പനകളെല്ലാം ആചരിക്കുന്നുണ്ട്, ഞാൻ ചെറുപ്പം മുതലേ കൽപ്പനകൾ ആചരിക്കുന്നുണ്ട്, ഞാൻ ദശാംശം കൊടുക്കുന്നുണ്ട്, ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് മനുഷ്യനോട്, അങ്ങനെ ചെയ്യുന്ന ഒരു മനുഷ്യനോട് യേശു ക്രിസ്തു അവനോടൊന്നും പറഞ്ഞില്ല. ഇവിടെയാണെങ്കിൽ ഐ അപ്രീഷിയേറ്റ് യു, ഐ എന്തൊക്കെ കാര്യങ്ങൾ പിന്നെ പറഞ്ഞു കൂട്ടണോ? പറഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്, വലിയ വിഷയമാണ്. നമ്മളെപ്പോഴും മനുഷ്യനെപ്പോഴും അപ്രീസിയേഷനും പുകഴ്ചയും ഒരുപാട് ആഗ്രഹിക്കുന്നു. ആ പുകഴ്ചയും അത് തന്നെ നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതിലും ഈ വിഷയം. ചെറുപ്പം മുതലേ പിള്ളേരെ നിസ്സാര കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് പുകഴ്ച 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 കൊണ്ടുവന്ന് അവര് ഒറ്റയ്ക്ക് നിൽക്കുവാനും അവര് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോ ഉണ്ടാകുന്ന ചാലഞ്ചസും പ്രശ്നങ്ങളും ഒക്കെ അവർക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വരും. പുകഴ്ത്തൽ കേൾക്കാൻ ഇടയാകാതെ വരുമ്പോൾ, അല്ലെങ്കിൽ കൃത്യസിദ്ധം ഉണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോ അവർക്ക് സഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാകാതെ. ഇതൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇപ്പൊ പുതിയ തലമുറ വളർന്നു വരുന്നവര് ഈ പുകച്ചലിന്റെ മറവിൽ, അത് നമ്മൾ പള്ളിയിലാണെങ്കിലും അങ്ങനെയാ, പള്ളിയിലാണെങ്കിലും ഈ പുകച്ചലില്ലെങ്കിൽ നമുക്ക് അച്ഛൻ ശരിയല്ല എന്നത്, എന്റെ കൊച്ചിങ്ങനെ ഒക്കെ ചെയ്തിട്ടും അച്ഛൻ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ അല്ലേ, നമ്മുടെ വിഷയമാണത്. ഒരു വാക്ക് പറഞ്ഞില്ല പുകച്ചലിന്റെ പ്രസാദ് അവൻ ചെറുക്കനോ ആ പയ്യനോട് പറഞ്ഞു, ആ യുവാവിനോട് പറഞ്ഞു, ഒരു കുറവ് നിനക്കുണ്ട്. ഇത് ലീഡർഷിപ്പിന്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്, ലീഡർഷിപ്പിന്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്, അവനെ അവന്റെ കുറവുകളെ ബോധ്യപ്പെടുത്താൻ. പക്ഷെ അവന്റെ നന്മകളെ കണ്ടുകൊണ്ട് ആ കർത്താവ് അവനോട് പറയും, അവനെ സ്നേഹിച്ചു എന്നാ പറയും, അവനെ സ്നേഹിച്ചു, അവനെ സ്നേഹിച്ചിട്ട് അവനോട് പറഞ്ഞു ഒരു കുറവ് നിനക്കുണ്ട് എന്ന് പറഞ്ഞു. കർത്താവിൽ വിശ്വാസികളെ, ഇവനെ വേണ്ട, ബരബാസിനെ മതി എന്ന് ഉള്ള യോഹന്നാൻ സ്ലീഹാർക്ക് ശേഷം 18-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ ജീവിതവും ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുവാനും നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് വിലയിരുത്തുവാനും ഒക്കെ ഇടയാക്കി എന്നുള്ളതിൽ സംശയമില്ല. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ അവസാന 234-ാമത്തെ മറപ്രേമിന്റെ മറപ്രേമിന്റെ ബോവുസോ, ഉന്നത അന്യായത്തിൽ നിന്ന് എന്റെ കൈകൾ വിരമിച്ചിരട്ടെ എന്ന് പറയുന്ന സ്റ്റാൻസ മുതലുള്ള ഭാഗം നമുക്ക് ഈ സമയത്ത് ചേർന്ന് അന്യായത്തിൽ നിന്നെന്റെ കൈകൾ വിരമിച്ചിടട്ടെ. സന്മാർഗത്തിൽ കൂടി സദാ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കാം. പ്രത്യേകമായി നമ്മോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നവരുടെ പേര് വായിക്കുന്നു. ഇഷ മേരി ലിജു പ്രത്യേകിച്ച് ICU അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. KP തോമസ് ക്യാൻസറായിട്ട് വളരെയധികം പ്രയാസപ്പെടുന്നു. അനിയൻ ക്യാൻസർ രോഗം മൂലം പ്രയാസപ്പെടുന്നു. റോബിൻ, അശ്വിൻ, കുഞ്ഞുമോൾ, തോമസ് ഫിലിപ്പ്, സാമുവൽ, ഡാനിയൽ, രാജൻ, പ്രൈസ് എന്നിവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നവരെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. കൂട്ടായ പ്രാർത്ഥനയ്ക്കായി അവർ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിഥിയുമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തമ്പുരാനെ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാനും അവിടുത്തെ കൃപകളെയും നന്മകളെയും ഓർക്കുവാനും നിന്നിൽ നിന്ന് കേൾക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം ഈ പ്രഭാതം ഒരിക്കൽ കൂടെ ഞങ്ങൾക്കിടയാക്കുന്ന കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് തിരുമേനിന്റെ നാമത്തിൽ നിന്നിലേക്ക് നോക്കി യാചനകൾ സമർപ്പിക്കുവാനും അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും സ്തോത്രങ്ങൾ സമർപ്പിക്കുവാനും ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ കുറവുകളെയും ബലഹീനതകളെയും ഓർക്കാതെ ദൈവമേ ഞങ്ങളുടെ യാചനകൾക്ക് അവിടുന്ന് മറുപടി നൽകണമേ. ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നിന്നോട് ചേർന്ന് ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ പാതകളെയും ഞങ്ങളുടെ ചിന്തകളെയും അവിടുന്ന് ക്രമീകരിക്കണമേ. ഈ ലോകത്തിന്റെ പിന്നാലെയല്ല നിന്നിലുള്ള ആശ്രയം വെച്ചുകൊണ്ട് കർത്താവെ നിന്റെ വഴികൾ തെരഞ്ഞെടുക്കുവാനും അതിൽ സ്ഥിരമായി നടപ്പാനും ഞങ്ങളെ അവിടുന്ന് ശക്തീകരിക്കണമേ. ഞങ്ങൾ കേട്ട തിരുവചനങ്ങളെ ഓർക്കുന്നു കർത്താവെ, എല്ലാത്തിലും ഉപരിയായി നിന്നെ സ്നേഹിപ്പാനുള്ളതായ വലിയ ദൈവികമായ കൃപയും ചിന്തകളും ഞങ്ങളിൽ അവിടുന്ന് ദീപിപ്പിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗം മൂലം വലയുന്ന അനേകായിരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ആശ്വാസദായകനായി സൗഖ്യദാതാവായി തിരുസാന്നിധ്യം നിന്റെ മക്കൾക്ക് അനുഭവവേദ്യമാക്കണമേ. കർത്താവേ, അവിടുത്തെ വലിയ കൃപ അനുഭവിക്കാനും ശിഷ്ടകാലം നിന്നെ വിളിക്കുവാനും നിന്നോട് ചേർന്ന് ജീവിപ്പാനും നിന്റെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. രോഗത്തിന്റെ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ പരിചരിക്കുന്ന എല്ലാ കരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ജ്ഞാനവും സ്നേഹവും കൊണ്ടവരെ നിറയ്ക്കണമേ. യഥാർത്ഥ രോഗം കണ്ടുപിടിക്കുവാനും ചികിത്സിക്കുവാനും സൗഖ്യം പ്രാപിപ്പാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും രോഗത്തിന്റെ ഈ പ്രയാസ കാലഘട്ടങ്ങൾ നിന്റെ മക്കൾക്ക് ഇടയാക്കണമേ. ദൈവമായ കർത്താവേ, ഇന്ന് തിരുവമ്പാകെ തലകൾ വണക്കിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒഴിഞ്ഞ പാത്രങ്ങളായി കടന്നു വന്ന് നല്ല പാത്രങ്ങളായി നിറഞ്ഞ പാത്രങ്ങളായി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നിന്നുള്ള ചൈതന്യവും നിന്നുള്ള സ്നേഹവും ഞങ്ങളെ നിറയ്ക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. നിന്റെ പാതകളിൽ നിന്നും തെറ്റാതെ ഞങ്ങളെ സൂക്ഷിക്കണമേ. നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്നതായ സകല കുറവുകളിൽ നിന്നും ബലഹീനതകളിൽ നിന്നും അവിടുന്ന് അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. വീണ്ടും കർത്താവെ ഞങ്ങൾ കൂടി വരുവോളം നിന്റെ വലിയ ചെറുകടിയിൽ അടിയങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നയിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന ലീഡർഷിപ്പ് ക്യാമ്പിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും തിരുവമ്പാകെ സമർപ്പിക്കുന്നു. വരും തലമുറയ്ക്ക് അനുഗ്രഹമായി തീരുവാൻ അതിന്റെ എല്ലാ ക്രമീകരണങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ നയിക്കുന്ന തിരുമേനി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും ജ്ഞാനവും കൊണ്ട് നടക്കണമേ. ഇന്ന് കർത്താവെ കൂടിയിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും നമ്മുടെ എല്ലാ ഭവനങ്ങളെയും ഓർക്കുന്നു. ദൈവം വസിക്കുന്ന നല്ല ആലയങ്ങളാക്കി, തിരുസാന്നിധ്യവും തിരുകൃപയും സമാധാനവും വാഴുന്ന ഭവനങ്ങളാക്കി, മാതൃകയുള്ള ഭവനങ്ങളാക്കി ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ആക്കണമേ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയും വാഴ്ത്തണമേ. അവരുടെ പഠനത്തിലും അവരുടെ ജോലിയിലും ഒക്കെ സാന്നിധ്യം കൂടെ ഇരുന്ന് കർത്താവ് ഭവനത്തിനും സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ ഏറ്റവും നല്ല അനുഗ്രഹമായി തീരുവാൻ അവരെയൊക്കെ സഹായിക്കണമേ. ജോലി സ്ഥലങ്ങളിൽ പ്രയാസപ്പെടുന്നവരെ ഓർക്കുന്നു. ആവശ്യമായ ശക്തിയും ബലവും അവർക്ക് കൊടുക്കണമേ. ജോലി ചെയ്യുന്നതിനാവശ്യമായ കഴിവുകളും സാഹചര്യങ്ങളും ഇവിടെ ഒരുക്കണമേ. കുടുംബ സമാധാനമില്ലാത്ത ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ വഴികളിലേക്ക് തിരിയുവാനും അവരെ അലട്ടുന്നതായ സകലത്തിൽ നിന്നും രക്ഷപ്രാപിപ്പാനും പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും ദുർമാർഗങ്ങളിൽ നൊഴിഞ്ഞു നിൽക്കുവാനും അവരെ സഹായിക്കണമേ. നിന്റെ നാമം വിളിക്കപ്പെടുവാൻ അവരെ ഇവിടെ നിടയാക്കണമേ. മദ്യപാനം മൂലം വലയുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദുർമാർഗത്തിൽ നിന്ന് വിടുതൽ അവിടെ നിന്ന് നൽകണമേ. നിന്നിലെ കൂടുതൽ അടുത്ത് നിന്റെ വഴികളെ അറിയുവാനും അതിൽ നടപ്പാനും നിന്റെ മക്കളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടെ ഞങ്ങളെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും പ്രയാസത്തിലും ഭാരത്തിലും കഴിയുന്നവരെ ഓർക്കുന്നു. ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന ജനസമൂഹത്തെ ഓർക്കുന്നു. സഭയെ അതിന്റെ പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. എല്ലാം കർത്താവെ തിരുനാമഹത്വത്തിനാക്കി രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്നവരെ സ്വർഗീയ ഭവനങ്ങൾ വസിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളോരും നിനക്ക് നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നുവന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ ആമേൻ.
വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലുമായി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ച് നിന്റെ മക്കളെല്ലാവരോടും ആശുപത്രികളിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും സൗഖ്യത്തോടും ആശ്വാസത്തോടും ഞങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ട് പേരോട്ട് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാവരോടും എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു.
ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് സജീവ നേതൃത്വം നൽകുന്ന അഭിനന്ദന തിരുമേനിയുള്ള പ്രത്യേക സന്തോഷം അറിയിക്കട്ടെ. പ്രത്യേകിച്ച് തിരുവചനത്തിൽ നിന്ന് നല്ലൊരു സന്ദേശം കേൾക്കുവാനും ഇടയായി. ബഹുമാനപ്പെട്ട വർഗീസ് വർഗീസ് അച്ഛന്റെ സാന്നിധ്യം ഇന്ന് അനുഗ്രഹമായിരുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് നേരിടുന്ന വലിയ തിന്മയുടെ അനുഭവത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛനെ ഓർപ്പിച്ചു. അച്ഛന്റെ സാന്നിധ്യത്തിനും സന്ദേശത്തിനും പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിൽ അനുദിന പ്രത്യേകിച്ച് എല്ലാ ആഴ്ചയിലും കൂടി വരുന്ന എല്ലാ വിശ്വാസികളെയും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ചയിൽ നമുക്ക് കൂടി വരാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.